സമർപ്പിക്കുന്നു.
നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ജാഗരണങ്ങളും ഒക്കെ ദൈവം കേൾക്കട്ടെ. എപ്പോഴും ആ ഒരു സന്നിധിയിൽ നയിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വളരെ ആഴമായി നമുക്ക് ഈ സംഭാഷിപ്പിക്കാം. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി മേരി സ്കറിയ ആലപിക്കും. അതിനുശേഷം ദൈവവചന ശുശ്രൂഷ തുറന്നുള്ള ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. ഹലോ, മേരി കേൾക്കാമോ? ഓക്കെ, എനിക്ക് ഫോണിന് ചിലപ്പോൾ തടസ്സം ഉണ്ടായിട്ട് ഉണ്ടാവും. അടുത്ത ഗീതം ആലപിച്ചാൽ മതിയാവും. അടുത്തേക്ക് ഫോൺ ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ പറയാം. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ 156-ാമത്തെ ഗീതം. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ എന്നുള്ള ഗീതം ആലപിക്കാം. നമുക്ക് ദൈവം തമ്പുരാൻ പുനരുത്ഥാനത്തിന്റെ പെരുന്നാള് ആഘോഷിക്കാനുള്ള ഒരു കൃപ നമുക്ക് നൽകി. ഓരോ നിമിഷവും നമ്മളെ ചേർത്ത് പിടിക്കുന്നു. നമുക്ക് തിരിച്ചു നൽകാനുള്ളത് ആ ദൈവത്തിന്റെ പാതയിൽ നമ്മുടെ, അല്ലെങ്കിൽ ആ ദൈവസന്നിധിയിൽ നമ്മുടെ ശിരസുകളെ കുമ്പിട്ട് നമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ താഴ്മയോട് അടുത്തു വരും തോറും നമ്മളെ ദൈവം ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ഒരു സത്യം ഓർമ്മപ്പെടുത്തുന്ന ഈ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ, നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ, നിൻ മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ വിൺമാഹി മാവേടിഞ്ഞോ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, സ്നേഹത്തിൻ നാഴിതന്നിൽ മുങ്ങി ഞാൻ ഇന്നു മന്നിൽ, ആമായം മാറിയോ ആനന്ദമേറിയും വാഴുന്നു ഭീതിയന്നേ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ, എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ, ഒന്നുമേ ശക്തമല്ലി ബന്ധം മാറ്റുവ എന്തോരു ഭാഗ്യമീത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, ഭൂതലം വെന്തുരുകും താരകങ്ങൾ മാറയും, അന്നോമൻ യേശുവിനൻ പിൻകാരങ്ങളിൽ സാധു ഞാൻ വിശ്രമിക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ,
ചൂവേ നിൻ പാദം കുമ്പിടുമേ, യേശുവേ നിൻ പാദം കുമ്പിടുമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിസൃഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ നിന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവിയിലായ അടിയാരോട് കണ്ണു ചെയ്യുന്ന വശിയ രാജാവേ നിനക്ക് സ്തുതി. ബാരക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഞങ്ങൾക്ക് വരേണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നിവ നേർക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപനിറഞ്ഞറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശുവിൻ്റെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൃത്വമേ തമ്പുരാന്റെ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വേണ്ട സമയത്തും തിരുവനന്തപുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാറയ്ക്കുമോ ചുങ്കക്കാർക്കും വിശ്വാസികൾക്കും പാപപരിഹാരം നൽകിയവനേന്ന്, എന്റെ കുറ്റങ്ങൾ നീ പരിഹാരം നൽകണമേ. കള്ളന്മാരെയും പീഡിപ്പിക്കുന്നവരെയും മനസ്സ് ധരിപ്പിച്ചവനെ നിന്റെ സത്യത്തിലേക്ക് എന്നെ തിരിപ്പിക്കണമേ. മുട്ടുകയും തുറക്കാമെന്ന് അരളി ചെയ്തവനെ, നിന്റെ വാസൽ എനിക്ക് തുറന്നു തരണമേ. സാധുക്കളുടെ നിലവിളിയെ മറക്കാത്തവന്, എന്റെ പാവാവസ്ഥയുടെ നിലവിളിയെ ഉടനെ മറക്കരുത്. നിന്നിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും സഹായം ചെയ്യുന്നവനെ, നിന്റെ വലത്തൃ കൈയാൽ എന്നെ സഹായിക്കണമേ. ദുഃഖിതന്മാരുടെ അപേക്ഷയെ നിന്ദിക്കാത്തവനെ, അശ്വനായ എന്റെ പാവാപക്ഷയെ നിന്ദിക്കരുത്. വ്യസനിപ്പിച്ചിരിക്കുന്നവന്റെ ഹൃദയത്തെ നിരാകരിക്കാത്തവനെ, എന്റെ നിന്റെ സന്നിധിയിൽ നിന്ന് നീ എന്നെ നിരാകരിച്ച് തള്ളിക്കളയരുത്. തന്റെ സൃഷ്ടിയെ കൈവിടാതിരിക്കുന്നവനെ, നീ എന്നെ കൈവിട്ട് കളയരുത്. മനോവേദന ഇരിക്കുന്നവർക്ക് അടുത്തിരിക്കുന്നവനെ, എന്റെ ആത്മാവിനെ നിന്റെ രക്ഷയിലേക്ക് അടുപ്പിക്കണമേ. നശിച്ചുപോലെ നിരാശപ്പെടുത്താത്തവനെ, എന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് നിരാശ വരുത്തരുത്. എന്റെ ശത്രുക്കൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്റെ അടുക്കളേക്ക് എന്നെ അടുപ്പിച്ച് നിന്റെ തൊഴുത്തിൽ എന്നെ പ്രവേശിപ്പിക്കണമേ. അച്ചുങ്കക്കാരനെ പോലെ എന്നെ നീതീകരിക്കണമേ. ആ കള്ളനെ എന്ന പോലെ എനിക്ക് പാപപരിഹാരം നൽകണമേ. ആ വിശ്വസ്ത്രീയെ പോലെ എന്നെ കഴുകണമേ. നിന്റെ അറിവിൻ പ്രകാശത്താൽ എന്റെ അന്ധകാരാവസ്ഥയെ പ്രകാശിപ്പിക്കണമേ. അറിവ് കൂടാതെ ഞാൻ നിന്റെ തിരുവൻഭാഗം തെറ്റായി ചെയ്തു പോയിട്ടുള്ള സ്ഥല കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും മോചനം നൽകണമേ. എന്റെ കർത്താവെ, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിപ്പാനും നീ എന്റെ കുറ്റങ്ങളെ ക്ഷമിപ്പാനും എനിക്ക് കൃപ നൽകണമേ. അത് നീ കൈക്കൊണ്ടുള്ള അനുതാപികളും നീ നീതീകരിച്ചിട്ടുള്ള വാഴുകളായ എല്ലാവരുടെയും പ്രാർത്ഥനകളാൽ തന്നെ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയുടെ ഭാഗമാകാൻ ദൈവം നമുക്ക് അവസരം തന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തരക്കെട്ട ഈ ലോകത്തിൽ നമ്മുടെ ജീവിത സമസ്യകൾ നമ്മളിങ്ങനെ ചുവടുവെക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് നമ്മുടെ കർത്താവിന് സമർപ്പിക്കാൻ മനസ്സ് കാണിച്ച നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും ആമുഖമായി ആ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും തന്റെ അത്ഭുതകരങ്ങളിൽ താങ്ങുന്ന ദൈവത്തെ നമുക്ക് കരുണയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേദന ഉണ്ടാകുമ്പോൾ, മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, ലോകത്തിൽ ആരും സഹായിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക്, നിരാശയിലേക്ക് പലപ്പോഴും നമ്മുടെ മനസ്സ് കൂപ്പുകുത്തുമ്പോൾ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ മന്ത്രിക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, നിനക്ക് ഞാനുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിബന്ധ ഘട്ടങ്ങളിലും ജീവിക്കാൻ നമ്മളെ ഉത്സുകരാക്കുന്നത് നിരന്തരം മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവസാന്നിധ്യത്തിന്റെ, ദൈവിക അന്വേഷണത്തിന്റെ ഉറപ്പുള്ള ഒരു സ്വരമാണ്. ഒരുപക്ഷെ ഈ പ്രാർത്ഥനയൊക്കെ നമ്മൾ നടത്തുമ്പോൾ, ഈ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് ഔദാര്യമായി ലഭിക്കുന്നത് ഈ ഒരു സത്യമാണ്, ഈ ഒരു തിരിച്ചറിവാണ്. ആ ഒരു തിരിച്ചറിവ് നമ്മളെ കൂടുതൽ, നമ്മളെയും അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടിയും ഒരു ഉൾപ്രേരണ ഉണ്ടാകുവാൻ ഇത് മുഖാന്തരമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ലോകത്തിന്റെ കഷ്ടത അത് വിജയിക്കാൻ സാധിക്കുന്നതാണ്. അത് സാധിക്കുന്നത് ആ കഷ്ടതയെ പരാജയപ്പെടുത്തി വിജയിച്ച എന്റെ ഒപ്പം നിൽക്കുമ്പോഴാണ് എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തെ ഈ ഭൂമിയിൽ കാണിക്കുവാൻ തക്കവണ്ണം തന്റെ അധികാരവും തന്റെ മഹത്വവും ഒക്കെ മാറ്റി വെച്ച് ദാസവേഷമെടുത്ത് മനുഷ്യ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ മനുഷ്യ സമീപത്തേക്ക് ഇറങ്ങിത്തിരിച്ച ആ ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ സത്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ മൂർത്തിഭാവം. ഒരുപക്ഷെ ക്രിസ്ത്യാനികളായി ജനിച്ച് ആ ക്രിസ്തീയ നാമം ഉച്ചരിച്ച് ചില അനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന നമ്മളെക്കാളിലൊക്കെ ഉപരിയായി എത്രയോ വലിയ വലിയ അക്രൈസ്തവരായി ജനിച്ച ആളുകള് ക്രിസ്തു ശബ്ദം കേട്ട് ക്രിസ്തു ഒരു ആദ്യത്തെ അറിവായി, അറിവ് ഒരനുഭവമായി, അനുഭവം ജീവിതത്തിന്റെ സമർപ്പണമായി പരിദർശിച്ചിട്ടുള്ള ആളുകള് നമുക്ക് മുമ്പിലുണ്ട്. ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ നാമധാരണ ചെയ്ത നമുക്ക് അക്രൈസ്തവരായി ക്രിസ്തുവിനെ അറിഞ്ഞ് ആ പാതയിൽ ലക്ഷ്യമിട്ട് ജീവിക്കുന്ന ആളുകളുടെ ആത്മാർത്ഥതയെങ്കിലും അല്ലെങ്കിൽ അവരുടെ സത്യാന്വേഷണത്തിന്റെ നന്മയെങ്കിലും പിൻപറ്റി പോകാനായിട്ട് ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതം ഒക്കെ ഒരു മുഖാന്തരമാകട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് ആശംസിക്കാം. എന്തു തന്നെയാണെങ്കിലും പുനരുത്ഥാനം ചെയ്ത് നമ്മളെ സംരക്ഷിച്ച നമ്മുടെ സ്വന്തം സർവശക്തനായ ദൈവത്തിന്, നമ്മുടെ പിതാവിന് വീണ്ടും ആ പാതയിൽ ചലിക്കുവാൻ നമ്മുടെ ഈ പ്രാർത്ഥനയൊക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ ഹൃദയപൂർവ്വമായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നാമധേയത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്യ ജിജി ശാമുമലച്ചന. പക്ഷേ പരിചയപ്പെടുത്തൽ ആവശ്യമൊന്നുമില്ല. നാട്ടിലാണെങ്കിലും വല്ലപ്പോഴുമൊക്കെ പ്രിയപ്പെട്ട അച്ഛന്റെ സ്വരം നമ്മൾ ഇതിനകത്ത് കേൾക്കാറുണ്ട്. എപ്പോഴും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ സ്നേഹിക്കുകയും ഒരുപക്ഷെ ഇതിന് നേതൃത്വം നൽകുന്ന ഞങ്ങൾക്കൊക്കെ അച്ഛന്റെ നല്ല വാക്കുകളും അച്ഛന്റെ സഹകരണവും വളരെ പ്രോത്സാഹനം നിറഞ്ഞ വാക്കുകളും ഒക്കെ ഒരുപാട് ഉത്തേജനമാണ് ഇത് നന്നായിട്ട് നയിച്ചു കൊണ്ടുപോകാൻ. ഒരു മടിയും കൂടാതെ എപ്പോ വിളിച്ചാലും, അത് തൊട്ടു തലയെന്നാണെ പോലും, ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടെ വിളിക്കുമ്പോഴൊക്കെ കടന്നു വരുന്ന പ്രിയപ്പെട്ട അച്ഛനാണ് ജി സാമൂലച്ചൻ. നിങ്ങളുടെ എല്ലാവരുടെയും പേരില് പ്രിയപ്പെട്ട അച്ഛനെ ധന്യമാർന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ തുമ്പോൺ ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. ഇപ്പോഴച്ഛന്റെ പ്രസംഗം നടത്തുന്നതിന് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി മേരീസ് കറിയ ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ജി സാമൂലച്ചൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്.
ഹലോ,
കേൾക്കാം കേൾക്കാം, പാടിക്കോളൂ.
യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താനീ വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ, ഇനി തെല്ലും ഭയമെന്നേ മൃത്യു വിളി, നമ്മൾ വെല്ലുവിളി ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം ഇനി തന്നെ പേരിയൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു മഞ്ഞിലല്ലൽ നിത്യവാസമൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിലാം ഇനി വിണ്ണിൽ ആ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എന്നി ഞാൻ പാർത്തിരുന്നു ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു
ഇപ്പോഴത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ജിജി അച്ഛനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. അച്ചാച്ചനെ ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ജിജി അച്ഛൻ എന്നെ കേൾക്കാമോ? ഹലോ ജിജി അച്ഛൻ. ഹലോ, ആ ബേബിച്ച ഫോണൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഹലോ, ആ അച്ഛന് ചിലപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി കാണും. ഐസക് അച്ഛൻ ഒരു പാട്ട് പാടാം അച്ഛാ, ചെറിയൊരു ഗീതം ആലപിക്കാം. ഐസക് അച്ഛൻ ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം.
സുവിശേഷ ഗീതങ്ങളിലെ 182-ാമത്തെ ഗീതം, എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതേ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതേ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. കണ്ണുനീരവൻ തുടച്ചിടുവേ കരുണയിൻ കരം നീട്ടിടുവേ എന്റെ കാൽവരി നായകനേശുമതി നിന്റെ പാപങ്ങളകറ്റിടുവാൻ എന്റെ കാൽവരി നായകനേശുമതി നിന്റെ പാപങ്ങളകറ്റിടുവാൻ. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. പരനൻ വിളി കേട്ടിടുമ്പോൾ പരമാനം ആനന്ദം ലഭിച്ചിടുമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകറ്റിടുമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകറ്റിടുമേ. എന്നെ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ.
കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അച്ഛനെ? ഹലോ, ജിജേച്ചനെ കേൾക്കാവോ? ചാ സ്പീക്കർ ഓൺ ചെയ്തിട്ട് കേൾക്കുന്നില്ലേ ശബ്ദം? ഹലോ, ഭാഗം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാവുന്ന ഭാഗമാണ്. വളരെ ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട ഒരാശയം അവിടെ ഇങ്ങനെ വെളിവാക്കുന്നത് ഇപ്രകാരമാണ്. അഞ്ചാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം മുതൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴ് മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പൊ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ ഏഴ് മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിനേഴ് കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണുകളും ഉണ്ടായിരുന്നു. അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലങ്കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. വാങ്ങിയപ്പോൾ നാല് ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടതിന്റെ വലം കൈ കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. എന്നിട്ട് 12 വാക്യം, അവർ അസ്തിത്വത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നാല് ജീവികളും ആമേൻ എന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഈ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാനായിട്ട് കാരണം, ഒരുപക്ഷെ ഇതൊക്കെ പലരും വായിച്ചിട്ടുണ്ടാവാം, ചിലരൊക്കെ വായിച്ച് ഇങ്ങനെ മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇത് വായിക്കുമ്പോൾ ഇതിന്റെ സത്യം മനസ്സിൽ തട്ടിയിട്ടുണ്ടാവാം. നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാന പെരുന്നാളിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ കർത്താവിന്റെ ഈ ഭൂമിയിലേക്ക് ഒഴുക്കിയ രക്ഷയെപ്പറ്റിയുമൊക്കെ ദർശകനായ യോഹന്നാൻ ശ്ലീഹ കാണുന്ന പത്മോസുവിൽ കാണുന്ന വലിയൊരു ദർശനമായത് വളരെ വളരെ രസകരമായിട്ട്, അല്ലെങ്കിൽ
വളരെ ആഴമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഞാൻ സിംഹാസനിലിരിക്കുന്നവന്റെ വലങ്കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പക്ഷേ ആ പുസ്തകം തുറക്കാനോ അത് നോക്കാനോ എവിടെയൊക്കെയാ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധിക്കുകയല്ല ആ പുസ്തകം തുറക്കാനായിട്ട്. അത് തുറന്നു വായിക്കാനെങ്കിലും അത് നോക്കുവാണെങ്കിലും യോഗ്യനായി ആരെയും കാണാതെ ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോഴാണ് മൂപ്പന്മാർ ഒരുത്തം പറഞ്ഞത്, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ ഗേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത്. ആരാണ്? യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. നമുക്കറിയാമല്ലോ ലോകം മുഴുവൻ നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാന പെരുന്നാൾ ആഘോഷിക്കുന്നതിന്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തില്ല. ഒരുപക്ഷെ ഈ പെരുന്നാള് സന്തോഷമായി ഹൃദയത്തിൽ അനുഭവിക്കുന്നത് ദൈവത്തെ അറിയുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അറിയാത്തവർക്കിപ്പം കർത്താവ് ജനിച്ചതും മരിച്ചതൊന്നും അവർക്കറിയാൻ പാടില്ല. പക്ഷേ ഇനി കർത്താവിനെ അറിയാവുന്നവരാണെങ്കിൽ പോലും ചിലർക്കൊക്കെ ഇതൊരു എന്താ പറയുന്നത് ഒരു ആഘോഷത്തിന്റെ ഒരു ബാഹ്യമായ ആഘോഷത്തിന്റെ മാത്രം ചടങ്ങായിട്ട് മാറാറുണ്ട്. പക്ഷേ ഹൃദയത്തിൽ തമ്പുരാനെ തൊട്ടറിഞ്ഞ മനുഷ്യർക്ക് ഇത് ഈ അറിവ് വലിയൊരു ആത്മീയ അനുഭവമാണ്. അതിനേക്കാൾ ഉപരി ഒരു വലിയ പ്രതീക്ഷയാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും. നമ്മുടെ കർത്താവ് സകല മാനവജാതിക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷ, അതിൽ ഞാനും ആ പുനരുത്ഥാന ആ കർത്താവിന്റെ ഭരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിച്ച് ജീവിക്കുമ്പോൾ അതിന്റെ വി ബിക്കം ദ പാർട്ട് ഓഫ് ദാറ്റ് ഗ്രേറ്റ് അച്ചീവ്മെന്റ് എന്നുള്ള ഒരു ബോധങ്ങളിലേക്ക് പലപ്പോഴും നമ്മൾ ഉണരാറുണ്ട്. ഞാൻ ഈ വേദഭാഗത്തിന്റെ മുഴുവൻ ഭാഗത്തെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനകത്ത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിൽ വൈകിയ വേളയിൽ വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ പുസ്തകം, അല്ലെങ്കിൽ എന്താണ് ഈ മുദ്ര? ഒരുപക്ഷെ ഈ വേദഭാഗം പഠിച്ചിട്ടുള്ള അറിവുള്ള പല മനുഷ്യർക്കും ഞാൻ പറയാൻ പോകുന്നതിനേക്കാൾ ഒരുപാട് ആഴമായ വ്യാഖ്യാനങ്ങളും അപഗ്രഥങ്ങളൊക്കെ ഒരുപാട് കാണുമായിരിക്കും. ഞാൻ അത്ര ആഴമായിട്ടൊന്നും അതിന്റെ ആശയങ്ങളിലേക്ക് കടക്കുന്നില്ല. എങ്കിലും മനുഷ്യാവതാരം ചെയ്ത കർത്താവ് തുറന്ന പുസ്തകം ഏത്, അവൻ പൊട്ടിച്ച മുദ്ര ഏത് എന്നുള്ള ഇതിനെപ്പറ്റി ഏതാനും 2-3 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. വേദപുസ്തകത്തിലെ അതീവമായ 3-4 രഹസ്യങ്ങളിലേക്കാണ് ഈ മുദ്ര അല്ലെങ്കിൽ ഈ തുറന്ന പുസ്തകം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അവൻ ഒന്നാമത് തുറന്ന പുസ്തകം അല്ലെങ്കിൽ അവൻ ഒന്നാമത് പൊട്ടിച്ച മുദ്ര എന്ന് പറയുന്നത് ഈ പിതാവാം ദൈവത്തിന്റെ അല്ലെങ്കിൽ തൃത്വം എന്ന് പറയുന്ന സത്യത്തിന്റെ ആ ഒരു അറിവിന്റെ ഉറവയാണ് അവൻ ആദ്യം തുറന്നത്. കാരണം ഈ ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് ഈ മനുഷ്യന് ദൈവം ആരെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അത് അറിയാൻ പറ്റുന്ന കുറച്ച് ആളുകളൊക്കെ മോശ ഏലിയം അവരൊക്കെ ചില അനുഭവങ്ങളിൽ കൂടി മാത്രമേ. പക്ഷേ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന തൃത്വം അടങ്ങിയതാണ് സത്യദൈവം എന്നുള്ള ആഴമായ ബോധങ്ങളിലേക്ക് ഒരുപക്ഷെ അതുവരെ അവരെത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. നമുക്കറിയാം പഴയ നിയമത്തിൽ ഈ തൃത്വ സമാനമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അബ്രഹാമിന്റെ വീട്ടിൽ 3 ദൂതന്മാർ കടന്നു വന്നത്, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വേദപുസ്തകം വായിക്കുമ്പോൾ തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഉണ്ടാകട്ടെ എന്നവൻ കൽപ്പിച്ചു, വെള്ളത്തിന്മേലെ ആത്മാവ് പരിവർത്തിച്ചു, ഇങ്ങനെ പറയുന്ന ആശയങ്ങളിലൊക്കെ ഈ തൃത്വ സമാനമായിട്ടുള്ള ആശയങ്ങളുണ്ട്. പക്ഷെ ഈ തൃത്വം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഒരുപോലെ ലോകത്തിന് വെളിപ്പെട്ടത് മനുഷ്യാവതാരം ചെയ്ത കർത്താവ് കടന്നു വരുന്നതിൽ കൂടിയാണ്. അപ്പൊ അതുവരെ മനുഷ്യന് അന്യമായിരുന്ന തൃത്വ സമാനമായ ദൈവത്തിന്റെ 3 ആളത്വത്തിന്റെ ശ്രേഷ്ഠമായ അനുഭവം ഈ തിരിച്ചറിയുന്നത് ഈ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്ന അവസരത്തിലാണ്. ദൈവമാതാവിനോട് ഗബ്രിയമാലക പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, നീ ഒരു കുഞ്ഞിനെ പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞ് മറിയാമന്റെ ഉദരത്തിലേക്ക് കടന്നു വരുന്ന നിമിഷം മുതലാണ് പുത്രനാൻ തമ്പുരാൻ എന്നുള്ള ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ വചനം ജഡം ധരിക്കാനായിട്ട് വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ലോകം അറിയാൻ തുടങ്ങിയത്. അപ്പൊ അതുവരെ ലോകത്തിന് അന്യമായിക്കൊണ്ടിരുന്ന, മനുഷ്യ മനസ്സുകളിൽ പോലും സങ്കല്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അന്യമായിരുന്ന തൃത്വം എന്ന് പറയുന്ന വലിയൊരു യാഥാർത്ഥ്യത്തെ, ആർക്കും മനസ്സിലാകാൻ പറ്റാത്ത വലിയൊരു സത്യത്തിന്റെ രഹസ്യത്തെ തുറന്ന് മനുഷ്യന് നൽകിയത് ഈ ഈ പറയുന്ന കർത്താവിന്റെ വരവോടുകൂടിയും തന്റെ പുനരുത്ഥാനത്തോടു കൂടിയാണ്. കാരണം പുനരുത്ഥാന പ്രക്രിയയിൽ കൂടിയാണ് ആ ഒരു വലിയ ശുശ്രൂഷയുടെ പൂർണ്ണത, അതിന്റെ പൂർണ്ണതയിൽ ലോകത്തിന് വെളിപ്പെടുക. നമുക്കിത് മനസ്സിലാക്കാൻ ചില പ്രയാസമാണെങ്കിലും അപ്പം അങ്ങനെ ഒരു ആശയത്തെ, അങ്ങനെ ഒരു സത്യത്തെ ലോകത്തിന്, അതുകൊണ്ട് അവൻ ആദ്യം പൊട്ടിച്ച മുദ്ര എന്ന് പറയുന്നത് തൃത്വം എന്ന് പറയുന്ന രഹസ്യത്തിന്റെ മുദ്രയാണ്. അത് പിതാവാം ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണതയിൽ നിന്നും മനുഷ്യാവതാരം ചെയ്ത് കടന്നു വരുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ നമ്മള് ഫിലിപ്പലേഖനത്തെ പറയുന്നത് അവന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചിരിക്കെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചിരിക്കെ മനുഷ്യന് വേണ്ടി ദാസവേഷമെടുത്ത് ലോകത്തിലേക്ക് കടന്നു വന്നു പറയുമ്പോൾ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ തൃത്വത്തിലൊരുവനായ ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഒറ്റപ്പെട്ടു പോയ നശിച്ചു പോയ ഈ പിതാവിന്റെ ഈ ക്രിയേഷനെ വീണ്ടും ഈ സൃഷ്ടികളെ വീണ്ടും വിശുദ്ധിയിലേക്ക് ആ പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കണം എന്നുള്ളത്. ആ ലക്ഷ്യബോധത്തിന്റെ സമർപ്പണമാണ് തന്റെ മനുഷ്യാവതാരത്തിലും അതിൽ കൂടിയുള്ള കഷ്ടാനുഭവത്തിലും അതിനുശേഷമുള്ള പുനരുത്ഥാനത്തിലും നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വലിയ യാഥാർത്ഥ്യ രഹസ്യത്തെ ആ അതിന്റെ പുസ്തകത്തെ തുറന്ന് നമുക്ക് മനസ്സിലാകാൻ തക്കവണ്ണം അവൻ കാണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ തുറന്ന ആദ്യത്തെ പുസ്തകം അല്ലെങ്കിൽ അവൻ പൊട്ടിച്ച മുദ്ര എന്ന് പറയുന്നത് തൃത്വസമാനം എന്ന രഹസ്യത്തിന്റെ മുദ്രയാണ് അവൻ നമുക്ക് ആദ്യം തുറന്നു തന്നത്. രണ്ടാമതായിട്ട് അവൻ പൊട്ടിച്ച മുദ്ര എന്ന് പറയുന്നത് കന്യകമറിയാമിന്റെ ഉദരമാണ്. നമുക്കറിയാമല്ലോ ഭൂമിയിലെ ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത സത്യമാണ് കന്യകയായ ഒരു പെൺകുട്ടി ഗർഭം ധരിക്കുക എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യമാണ്, അത് പ്രകൃതിക്ക് ഇണങ്ങുന്ന ഒരു കാര്യമല്ല, അത് ഭൂമിയിൽ ആർക്കും സാധിക്കുന്നതല്ല. അപ്പൊ പ്രകൃതിക്ക് ചേരാത്ത, പ്രകൃതിക്കിണങ്ങാത്ത ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരാൾക്ക് കഴിയണമെങ്കിൽ അത് ഒരാൾക്കേ സാധിക്കത്തുള്ളൂ, അത് പ്രകൃതിയെ സൃഷ്ടിച്ചവനെ സാധിക്കത്തുള്ളൂ. കാരണം പ്രകൃതിയെ സൃഷ്ടിച്ചവന് മാത്രമേ സാധിക്കത്തുള്ളൂ പ്രകൃതി എങ്ങനെ വേണം, പ്രകൃതിക്ക് അനുകൂലമായിട്ടും പ്രകൃതിക്ക് വിരുദ്ധമായിട്ടൊക്കെ ചെയ്യാനൊക്കെ. പ്രകൃതിക്ക് വിരുദ്ധമായി ഞാൻ ചെയ്യുന്നു പറയുമ്പോൾ ഞാൻ തെറ്റായ മീനിങ്ങിൽ എടുക്കരുത്. നമ്മുടെയൊക്കെ സങ്കല്പങ്ങളിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒക്കെ വിരുദ്ധമായിട്ട് വ്യത്യസ്തമായിട്ട്, വിരുദ്ധം എന്നല്ല വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അത് സാധിക്കുന്ന ഒരാൾ ദൈവം നമ്പരാ മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവത്തിന് കഴിയാം കന്യകയിൽ നിന്ന് വരണോ കല്ലിൽ നിന്നുള്ളവാക്കണോ. കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ ഈ പിന്നെ അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് ഉദിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ ദൈവം വിചാരിച്ചാൽ നടക്കും. കാരണം അത്രമാത്രം അസാധ്യ കാര്യങ്ങളെ പോലും കന്യക മറിയാമിന്റെ അടുക്കൽ വന്ന ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് അത് തന്നെയാണല്ലോ, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. കാരണം കന്യക മറിയാം ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിലും ഒരു സ്ത്രീ എങ്ങനെ ഗർഭം ധരിക്കുന്നതിനെ പറ്റി ഉത്തമ ബോധ്യം അവൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അവൾ പറഞ്ഞത് ഇതെന്തോന്നിനാൽ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയാകിയാൽ. അപ്പം ഒരിക്കലും ലോകത്തിൽ നടക്കുന്ന ഒരു സമ്പ്രദായം അല്ല, ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത് സർവശക്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവന് രണ്ടാമത് പൊട്ടിച്ച മുദ്ര എന്ന് പറയുന്നത് കന്യക മറിയാമിന്റെ ഉദരം. ആദ്യം പൊട്ടിച്ച മുദ്ര പിതാവ് തൃത്വം എന്ന് പറയുന്ന രഹസ്യത്തിന്റെ ആണെങ്കിൽ രണ്ടാമതായിട്ട് പൊട്ടിച്ച മുദ്ര എന്നത് പറയുന്നത് കന്യക മറിയാമിന്റെ ഉദരത്തെ പൊട്ടിച്ചുകൊണ്ട് തന്റെ ഉദരത്തിനുള്ളിലേക്ക് കർത്താവ് മനുഷ്യാവതാരം ചെയ്ത് കടന്നു വരികയായിരുന്നു. മൂന്നാമത്തിലെ വേദപുസ്തകത്തിൽ അതീവ രഹസ്യം അല്ലെങ്കിൽ അവൻ തുറന്ന പുസ്തകം അല്ലെങ്കിൽ പൊട്ടിച്ച മുദ്ര എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ അടയ്ക്കപ്പെട്ട വാതില് തുറക്കാതെ അവൻ അകത്ത് കടന്നു എന്നുള്ളതാണ്. അതൊരിക്കലും ആർക്ക് സാധിക്കുന്നൊരു കാര്യമില്ല. അതിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ, ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് അവരൊരുമിച്ച് കഥ അടച്ച് മുറിക്കാത്ത ഗുഹയ്ക്കുള്ളിലിരിക്കുക, പുറത്തിറങ്ങാൻ ഒക്കത്തില്ല, ഇറങ്ങിയ കൊല്ലും. അത്രമാത്രം പുറത്തെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുക. വാസ്തവത്തില് ആ ഒരു നിമിഷം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ അല്ലെങ്കിൽ റോമൻ ഭടന്മാരുടെയൊക്കെ ഉള്ളിൽ വാശി വൈരാഗ്യം നിറഞ്ഞൊരു നിമിഷമാണ്. അവർക്ക് വാശി നിറയാൻ കാരണം കർത്താവിനെ കൊന്നതുകൊണ്ട് അവസാനിച്ചു എന്ന് ചിന്തിച്ചിരുന്നവരവര്. അപ്പൊ കർത്താവിനെ കൊഞ്ഞതുകൊണ്ടല്ല ശാന്തമായി എന്ന് ചിന്തിച്ചിരിക്കുന്ന അവസരത്തിലാണ് അവന്റെ ശരീരം കാണാനില്ല, അവിടെ ഇവിടെയൊക്കെ പ്രഖ്യാപിക്കാൻ തുടങ്ങിയത് അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ആരുടെയെങ്കിലും വായിൽ നിന്ന് ഇവര് യഹൂദന്മാര് കേട്ട് കഴിഞ്ഞാല് അവരുടെ പഠിച്ചു വന്ന വിശ്വാസത്തിന്റെ ഇതുവരെ ചെയ്തു വന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരാണ്. ഇനി റോമൻ ഭടന്മാരത് കേട്ടാലോ അവരുടെ ഉത്തരവാദിത്വത്തിന്റെ കുറവുകളാണ്. കാരണം അവരെ ആക്കി വെച്ചിരുന്നതാണല്ലോ അവൻ പുറത്തു വരാതൊക്കെ വണ്ണം മരിക്കുന്നിടം വരെ അവന്റെ കളറ് നോക്കണമെന്ന്. അപ്പൊ ഈ രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കോപം നിറഞ്ഞ നിമിഷമാണ്. ഈ കർത്താവിന്റെ പുനരുത്ഥാനം നടക്കുന്ന അവസരമൊക്കെ ഒരുപക്ഷെ അതിന്റെ തുടക്കത്തിലായിരിക്കും അവർ പക്ഷെ അറിഞ്ഞു കാണുമായിരിക്കും, കാവൽക്കാരൊക്കെ അറിയുന്ന ഒരു സമയമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും അപ്പൊ അത്രമാത്രം ക്ഷുഭിതമായ ഒരു ഒട്ടും അനുകൂലമല്ലാത്ത ഒരു പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഈ 11 ശിഷ്യന്മാരും, ഒരാൾ കുട്ടിയാണെന്ന് നമുക്കറിയാം, ഈ 11 ശിഷ്യന്മാരും അവരുടെ സുരക്ഷിതത്വം ലക്ഷ്യമാക്കിക്കൊണ്ട്, 11 പേരെന്ന് പറയാനൊക്കത്തില്ല, അതിനകത്ത് തോമസ് ലീഗായിരുന്നു പറയുന്നുണ്ട്, ബാക്കി 10 പേര് സുരക്ഷിതമായിട്ട് അവരൊരുമിച്ച് ഒരു ഗുഹയിൽ പാർക്കണമെങ്കിൽ അവരുടെ മാനസിക നിലവാരം എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയെ. സത്യത്തിൽ 2, 3, 5 പേരൊക്കെ കൂടിയ ഒരു ശക്തി ആവേണ്ടതാ, പക്ഷേ 5, 10 പേര് കൂടിയിട്ടും അവരുടെ ശക്തി കാണിക്കാൻ പറ്റാതെ വണ്ണം വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലാവസ്ഥയാണ് പുറത്ത്. അതുകൊണ്ടാണ് അവർ ഭയന്ന് ഒരു ഗുഹയിലുള്ളില് ജീവനെ ഭയന്ന് ഭക്ഷിക്കാതെ കഴിക്കാതെ ഉടുക്കാതെ അവിടെ ഇങ്ങനെ പ്രയാസപ്പെട്ട് കഴിയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചോളം കഴിഞ്ഞു, അവർ പ്രതീക്ഷിച്ചതെല്ലാം വിപരീതമായിട്ടാണ്. ഞങ്ങളുടെ കൂടെ നിന്ന് വമ്പ് പറഞ്ഞ് 12 സിംഹാസനത്ത് ഞാൻ ഇരുത്തി നിങ്ങളെ വലിയവരാക്കാമെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരുന്ന കർത്താവ് ദയനീയമായിട്ട് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി എവിടെ നിന്നാണ് ഞങ്ങൾക്ക് രക്ഷ? ഇനി മുന്നോട്ടുള്ള എല്ലാ പ്രതീക്ഷയും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരും അയരുന്ന കഥകളൊക്കെ ചിലപ്പോൾ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ചെയ്യാവുന്ന, ഇനി ആരൊക്കെ തല്ലി തുറന്നാലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാ തരത്തിലും ബന്ധനസ്ഥാക്കിയിരിക്കുമ്പോഴാണ് ആ ഗുഹ ആരും തുറക്കാതെ തന്നെ അവരുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സമാധാനത്തിന്റെ ദൂതുമായിട്ട് അവരുടെ ഗുരു കടന്നു വരുന്നത്. അതുകൊണ്ടാണ് വേദോത്സവത്തിലെ അതീവ രഹസ്യങ്ങളിൽ ഒന്ന് അടയ്ക്കപ്പെട്ട ഗുഹ ആരും തുറക്കാതെ അകത്ത് കടന്നു. അവൻ പൊട്ടിച്ച മുദ്ര ഏത്, അവൻ തുറന്ന പുസ്തകം ഏതെന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് ഭയത്തോടിരുന്ന അവരുടെ ഗുഹയുടെ വാതിലാണ്. 4-ാമത്തെ വേദവസ്തുത്തിലെ ഏറ്റവും അതീവ രഹസ്യം അവൻ തുറന്ന പുസ്തകം അല്ലെങ്കിൽ അവൻ പൊട്ടിച്ച മുദ്ര എന്ന് പറയുന്നത് തൊട്ടുമുമ്പുള്ള ഭാഗം പറയേണ്ടതായിരുന്നു. എനിക്കറിയാം അടയ്ക്കപ്പെട്ട കല്ലറ ആരും അറിയാതെ ആരും തുറക്കാതെ പുറത്തു വന്നു. അടയ്ക്കപ്പെട്ട കല്ലറ ആരും തുറക്കാതെ അവൻ പുറത്തു കടന്നു. നമുക്കറിയാമല്ലോ കർത്താവിന്റെ മരണശേഷം സ്ത്രീകൾ ഭക്ഷണക്കാരത്തി മറിയ കരഞ്ഞു വിളിപ്പിച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ കല്ലറയിൽ എത്തിയ അവസരത്തിൽ അവിടെ കാണുന്നത് വലിയ ഒരു ഗുഹ. ആ ഗുഹയിലെ വാതിൽ അതിനേക്കാൾ വലിയൊരു കല്ല് ഉരുട്ട് അടച്ചു വെച്ചിരുന്നു. പക്ഷെ ആ കല്ല് പുറത്ത് കിടക്കപ്പെടുന്നതായിട്ട് അവർ കാണുകയാണ്. അനേക ആളുകൾ ചേർത്തടത്തി മുദ്രയിട്ടിരിക്കുന്ന ആ ഗുഹാഭാരം മുഖം അത് ആരും അത് പുറത്ത് തുറന്നു കിടക്കുന്നതായിട്ട് കല്ലുരുട്ടി മാറ്റിയതായിട്ട് കണ്ട് അവൾ അത്ഭുതപ്പെടുകയാണ്. അത് അടച്ച കല്ലറ ആരും തുറക്കാതെ കർത്താവ് പുറത്തു വന്നു എന്നുള്ളത്. അപ്പം ആരുടെയും ഒരുപക്ഷെ ഈ ശിഷ്യന്മാരുടെ അടച്ച വാതില് ആരും തുറക്കാതെ അകത്ത് കടന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഈ ഗുഹാ വാതില് നമ്മുടെ ഹൃദയമാകാം, ഗുഹാവാതില് നമ്മുടെ ഹൃദയമാവാം. പലപ്പോഴും അടച്ചിട്ട നിരാശയുടെ മനസ്സുകളിലൊക്കെ അടച്ചു കിടന്ന് കിടക്കുന്ന ദുഃഖത്തിന്റെ നിരാശയുടെ എല്ലാ പ്രതീക്ഷയുമറ്റ ഒരു യാതൊരു രക്ഷയുമില്ലെന്ന് ചിന്തിക്കുന്ന അവസരങ്ങളായിരിക്കാം നാം അറിയാതെ നമ്മുടെ പുറംവാതില് നമ്മൾ തുറക്കാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് രക്ഷയുടെയും സമാധാനത്തിന്റെ ദൂത് നമ്മളോട് അറിയിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ രഹസ്യമാണ്, അത് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമാണ്, നമ്മുടെ ഏറ്റവും വലിയ അവകാശമാണ്, നമുക്ക് വേണ്ടി പുനരുത്ഥാനം ചെയ്ത കർത്താവിന്റെ രക്ഷയുടെ സാധ്യതയൊക്കെ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഏറ്റവും അതീവമായ 3-4 രഹസ്യങ്ങളാണ്: ഒന്ന്, വചനം എന്ന സത്യത്തെ ലോകത്തിന് തുറന്നു കാണിച്ചത്; രണ്ടാമതായിട്ട് കന്യാകുമാരിയാമന്റെ ഉദരത്തിൽ പ്രകൃതിക്ക് അനുയോജ്യമായ തലത്തിൽ നിന്നും വ്യത്യസ്തമായി ഉദരത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് കർത്താവ് കടന്നു വന്നത്; മൂന്നാമതായിട്ട് അടയ്ക്കപ്പെട്ട കല്ലറ ആരും തുറക്കാതെ പുറത്തു കടന്നത്; 4-ാമതായിട്ട് അടയ്ക്കപ്പെട്ട ഗുഹ ആരും തുറക്കാതെ അകത്തു കടന്നത്. ഇതൊക്കെ സാധിക്കണമെങ്കിൽ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ, നമ്മുടെ പിതാവ് നസറായനായ കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പരിവരുത്ത അനുഭവങ്ങളിലും ജീവിതത്തിന്റെ ഏത് പ്രതിബന്ധ ഘട്ടങ്ങളിലും ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ അടുത്തു വരുന്ന ഒരു കർത്താവുണ്ട്, ഏത് പ്രതിബന്ധങ്ങളിലും നമ്മളെ നയിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ടെന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമ്മളെ ഭരിക്കട്ടെ. അവൻ പലപ്പോഴും നമുക്ക് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആർക്കും എന്നെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും നമുക്കൊക്കെ വിശ്വാസമുണ്ട്, ഭക്തിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജീവിതത്തിലെ ചില സാഹചര്യങ്ങളോട് അടുക്കുമ്പോൾ നമ്മൾ തന്നെ കണക്ക് കൂട്ടി അടിവര ഇടാറുണ്ട്, ആർക്കും എന്നെ സഹായിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ പ്രയാസപ്പെടണ്ട, അടയ്ക്കപ്പെട്ട കല്ലറ ആരും തുറക്കാതെ പുറത്തു വന്നവനും അടയ്ക്കപ്പെട്ട വാതിൽ ആരും തുറക്കാതെ അകത്ത് കടന്നു വരും. നമ്മുടെ നിലവിളിക്ക്, നമ്മുടെ ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ അകത്തു വരാനും പുറത്ത് നമ്മളെ കൊണ്ടെത്തിക്കാനുള്ള ശക്തിയുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മളെ ഹരിക്കണം. ഈ കഷ്ടാനുഭവിച്ച ദിനങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ പുനരുത്ഥാനത്തിന്റെ പെരുന്നാളൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബാഹ്യമായ ആഘോഷം എന്നുള്ളതിനേക്കാൾ അപ്പുറമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും വലിയ തിരിച്ചറിവ് അതാണ്. ഏതവസ്ഥയിലും രക്ഷയുടെ അനന്ത സാധ്യതയിലേക്ക് നയിക്കുന്ന എന്റെ തമ്പുരാന്റെ കൃപയും കരുണയും എന്നോടൊപ്പമുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കട്ടെ. ആ ഒരു വിശ്വാസ സത്യം നെഞ്ചിലേറ്റുകൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദീനവരാൻ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ ഏറെ സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഉദ്ധിതനായ യേശു തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ സജീവമായി നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് വീണ്ടും നൽകുവാൻ തക്കവണ്ണം ഈ വർഷത്തെ 50 നോമ്പും അതിന്റെ സമാപ്തിയായ രക്ഷാകരമായ ഉയർപ്പ് പെരുന്നാളും ആഘോഷിച്ച ഈ സന്ദർഭത്തിൽ നാട്ടിൽ നിന്നൊരു വൈദികൻ ക്രമീകരിക്കപ്പെട്ടുവെങ്കിലും പെട്ടെന്ന് അത് ലഭിക്കാതെ വന്നപ്പോൾ വെളിപാട് പുസ്തകത്തിലെ 5-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളെ കൃത്യമായി ക്ലിപ്തപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ വ്യാഖ്യാനങ്ങൾ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് വെളിപാട് പുസ്തകം ആവശ്യക്കാർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ ലഭിക്കുന്ന ഒരു പുസ്തകമാണ്. പലപ്പോഴും സഭയുടെ വ്യാഖ്യാനം സഭയുടെ പഠിപ്പിക്കലും ഒന്നും നോക്കാതെ തന്നെ പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകത്തെ ഭീഷണിപ്പെടുത്താനും നടക്കുവാൻ പോകുന്ന യുഗാന്ത്യ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളെ ബോധവാന്മാരാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു പുസ്തകമാണ് ഈ 1 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നതെങ്കിൽ സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് സഭ പഠിപ്പിച്ച ചില വിശ്വാസ സത്യങ്ങളെ, ചില രഹസ്യങ്ങളെ മറനീക്കി പുറത്തു കൊണ്ടുവരുവാനായി ഈ വിഷയത്തെ നന്നായിട്ട് അവതരിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവകൃപ കൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ നിറഞ്ഞു. അത് ഞങ്ങൾക്ക് ലഭ്യമായതിൽ ഞങ്ങളൊക്കെ സന്തുഷ്ടരാണ്. വെളിപാട് പുസ്തകത്തിൽ ധാരാളം അക്കങ്ങളും വാക്കുകളും സൂചകങ്ങളും ധാരാളം ലഭിക്കുന്നുണ്ട്. ഒരു യുഗാന്ത്യ ശാസ്ത്രമായിട്ട്, ഒരു എസ്കറ്റോളജിക്കൽ ടീച്ചിങ് ആയിട്ട് ഇത് പലപ്പോഴും പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ സഭ ഈ പുസ്തകത്തിൽ നിന്ന് കാര്യമായ വ്യാഖ്യാനങ്ങൾ പറയാറില്ല എന്ന് പറയുമ്പോൾ ഞാൻ സഭയുടെ കുറവ് കണ്ടുപിടിക്കാനല്ല, അതിനേക്കാൾ ഉപരി നമ്മൾ കൂടുതൽ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളും അതിനും ഏറെയായി സുവിശേഷ ഭാഗങ്ങളും വായിക്കുകയും പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. എന്നാൽ ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെ ഈ വെളിപാട് പുസ്തകം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളും ഉണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ യുഗാന്ത്യ ശാസ്ത്രത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് ക്രൈസ്തവ ലോകത്തും ക്രൈസ്തവ ലോകത്തു നിന്ന് മറ്റുള്ളവരെ നിർബന്ധമായി ക്രൈസ്തവ ലോകത്തേക്ക് കൊണ്ടുവരുവാനും ആഗ്രഹിക്കുന്ന സമൂഹങ്ങൾ, അതൊരു പക്ഷേ യേശു തമ്പുരാൻ നമുക്ക് തന്നൊരു ദൗത്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ വലുതാണ് ക്രിസ്തു കരുണയുള്ളവനും സ്നേഹിക്കുന്നവനുമാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി സ്വന്തം ജീവിതത്തിലൂടെ ക്രിസ്തുവിന്റെ ഭാവങ്ങളെ ഉൾക്കൊണ്ട് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അനുനയിപ്പിക്കുന്ന ഒരു ഭാവം. അച്ഛൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് തിരുവചനത്തിലൂടെ ഈ വെളിപാട് പുസ്തകത്തിലെ ഒരു രഹസ്യത്തിന്റെ മറ നീക്കിയ കാര്യവും കന്യകമറിയാം തന്റെ ജീവിതത്തിലൂടെ ക്രമപ്പെടുത്തിയൊരു കാര്യം, ഗുഹയിലേക്ക് പ്രവേശിച്ചവൻ ഗുഹയിൽ നിന്ന് പുറത്തു വന്നവൻ, ഇതെല്ലാം ചെയ്യാൻ ലോകത്തിൽ ഒരു ശക്തിക്ക് മാത്രമേ സാധ്യതയുള്ളൂ. ആ ശക്തി ആ പ്രകൃതിയെയും ഈ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവം തന്നെയാണ്. ആ ദൈവത്തിന് മാത്രമേ ഇപ്രകാരമുള്ള കാര്യങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തുവാനുള്ള സാധ്യതയുള്ളൂ. ഈ തിരിച്ചറിവ് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പുകാലം കടന്നു പോകുന്നത്. അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞു, ഇതിനെക്കുറിച്ച് വിശ്വാസവും ബോധ്യവും ഉള്ളവന് മാത്രമാണ് ഈ നോമ്പും നോമ്പിന്റെ പ്രസക്തിയും. അതോടൊപ്പം തന്നെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാക്യങ്ങളും വാചകങ്ങളും ഒക്കെ പറയാൻ ധൈര്യപ്പെടണമെങ്കിൽ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായ ഒരാൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ. ഇന്ന് ലോകം ഇതിന്റെ പൂർണ്ണ ബോധ്യത്തിൽ എത്തിയിട്ടല്ലേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് പ്രിൻസിപ്പിളിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ ഒരു സെലിബ്രേഷൻ ഇതിനാവശ്യമാണെന്ന് സമൂഹം തിരിച്ചറിഞ്ഞു. അതാത് സീസണിൽ ഏതൊക്കെ സെലിബ്രേഷൻ ആവശ്യമുണ്ടോ അതിനെന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, അതിന് ചില നിറങ്ങൾ ആവശ്യമുണ്ട്, ചില പ്രത്യേകമായ സിംബൽസ് സൈൻസ് ആവശ്യമുണ്ട്, ചില ഭക്ഷണങ്ങൾ ആവശ്യമുണ്ട്, ആഘോഷ പരിപാടികൾ കർമ്മങ്ങൾ ആവശ്യമുണ്ട്, ഇതൊക്കെ നമ്മളെ ധരിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ ഏത് സ്ഥലത്തേക്ക് ഇറങ്ങിയാലും ആ സെലിബ്രേഷന്റെ നിറങ്ങൾ നമ്മുടെ കണ്ണിനെ കൃത്യമായി ആകർഷണ വലയത്തിലേക്ക് കൊണ്ടുപോകും. അതിനുചിതമായ ഭക്ഷണം കഴിക്കാനും അതുചിതമായ രീതിയിൽ അതിനെ ആചരിക്കുവാനും ഒക്കെ സാധിക്കുമ്പോൾ ഇത് ഹൃദയം കൊണ്ട് ബോധ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണെന്ന് അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു. എനിക്കതാണ് കൂടുതൽ ഇഷ്ടമായി തോന്നിയത്. നമുക്ക് ബോധ്യമുണ്ടാകണം, ക്രിസ്തു ഈ ലോകത്തിൽ മരിച്ച് കബറടക്കപ്പെട്ട് ലോകത്തെയും കീഴ്പ്പെടുത്തി മരണത്തെയും കീഴ്പ്പെടുത്തി ഇന്നും സജീവമായ അവസ്ഥയിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം. ഈ ബോധ്യം നമുക്കുണ്ടാകുവാൻ ഈ പ്രേരണ നൽകട്ടെ. ഒരു കൊച്ചു ദൃഷ്ടാന്തം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മെക്സിക്കൻ ജിപ്സികൾ സാധാരണ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള ഒരു കൊച്ചു സംഭവം. അവരുടെ കുഞ്ഞ് ഈ ലോകത്തിൽ പിറന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അവരുടെ സമീപത്തുള്ള ദേവാലയത്തിന്റെ നടയിൽ അല്ലെങ്കിൽ പ്രധാന വാതിലിന്റെ താഴെയുള്ള പടവുകളിൽ കൊണ്ടുവയ്ക്കും. അവിടെ കൊണ്ടുവയ്ക്കുന്ന സന്ദർഭത്തിൽ അമ്മ അവിടെ നിന്ന് അല്പം മാറി നിൽക്കും. പക്ഷെ ആ ദേവാലയത്തിൽ വരുന്നവരൊക്കെ ഈ കുഞ്ഞിനെ ദയനീയമായിട്ട് നോക്കും, വാത്സല്യത്തോടെ നോക്കും, സ്നേഹത്തോടെ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കും. എന്നിട്ട് ഇതിന്റെ അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ അതിനെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്നുള്ളൊരു അർത്ഥത്തിൽ പരസ്പരം അല്ലെങ്കിൽ ആ ചുറ്റുപാടുമൊക്കെ നോക്കും. അപ്പൊ അവിടെ ഒരു സ്ത്രീ മാറി നിൽക്കുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കുഞ്ഞിന് കുഞ്ഞു കടന്ന് കരയുന്നല്ലോ, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ആരും നോക്കുന്നില്ലല്ലോ, പരിചരിക്കുന്നില്ലല്ലോ എന്നൊക്കെ സഹതാപ വാക്കുകൾ പറയുമ്പോൾ ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ മുന്നോട്ട് കടന്നു വന്നിട്ട് പറയും, ഇതെന്റെ കുഞ്ഞല്ല, ഇത് ദൈവം എനിക്ക് തന്നതാണ്, അതിനെ ദൈവം നടത്തും, ദൈവം പരിപാലിക്കും. ഈ വാക്ക് കേവലം ഒരു ആചാരം പോലെയോ അനുഷ്ഠാനം പോലെയൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ തോന്നിയാലും ഈ യാഥാർത്ഥ്യമാണ് നമ്മൾ ഇടയ്ക്കൊക്കെ മറന്നു പോകുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ എന്നെ സൃഷ്ടിച്ചത് ദൈവമാണെന്നുള്ളൊരു ബോധ്യം നമ്മൾ പലപ്പോഴും അങ്ങ് വിസ്മരിക്കുന്ന ഒരു കാര്യമാണ്. അത് വിസ്മരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവത്തിനും വാക്കുകൾക്കും നമ്മുടെ ചിന്താഗതികൾക്കും മനോഭാവത്തിനും ഒക്കെ വ്യതിയാനം ഉണ്ടാകുന്നത്. അപ്പൊ ക്രിസ്തു എന്റെ രക്ഷകൻ, എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്നോടൊപ്പം സജീവാവസ്ഥയിൽ എന്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്നവൻ, അവൻ ഞാൻ ജീവിച്ചാലും മരിച്ചാലും ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള ചിന്ത, ഇതൊക്കെ ക്ലിപ്തപ്പെടുത്തുവാനുള്ള ഒരു വലിയ ആശയം പ്രിയപ്പെട്ട രാജേഷത്തിൽ നമുക്ക് നൽകിയതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ഹേ ഓരോ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നമ്മൾ നിറയപ്പെടുവാനും പെന്തക്കോസ്റ്റ് പെരുന്നാളിനെ ലക്ഷ്യം വെച്ചാണ് നമ്മൾ തുടർന്ന് നീങ്ങുന്നത്. അതൊക്കെ ഏറ്റവും ധന്യമായിരിക്കാനും നമ്മുടെ ഇടവകകളൊക്കെ ദൈവകൃപ കൊണ്ട് നിറയുവാനും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ് പേരുകൾ വായിക്കുന്നത്. എട്ടുള്ള കുഞ്ഞുമനുഷ്യനെ നമുക്ക് ദൈവത്തിനെതിരെ ഓർക്കാം. നിർമ്മല, രാജൻ, എബ്രഹാം, എലിസബത്ത്, ജോൺസൺ, ടോബി, മനോജ്, സൗമ്യ, ആനി, സൂസൻ തോമസ്, സേറ, മോളി, ആലിസ് ജോസഫ്, ജിമ്മി, സജി ആൻഡ് റൊഹാൻ, ജോജി മാത്യു, തോമസ്, അനു, മേഴ്സ്, വിൻസി, രാജൻ തോമസ് എന്നൊരു പ്രത്യേകം തോമസിനെ പ്രത്യേക വാർത്ത പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുന്ന തോമസ് ആണ്. അങ്ങനെ മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ, പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമുക്കൊക്കെ അവരൊക്കെ ദൈവം ഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കിമോർ, ഞങ്ങളെ നിരന്തരമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ പുനരുത്ഥാനത്തിന്റെ പെരുന്നാൾ ആഘോഷിച്ച് അനുഷ്ഠാനങ്ങളിലും ആ ഗാനാരാപനങ്ങളിലും ഒക്കെ ആ വിശ്വാസത്വത്തെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ ഒരുക്കുന്ന ശ്രേഷ്ഠമായ നിമിഷത്തിൽ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ആ പ്രാർത്ഥനയുടെ കവചത്തിൽ, ആ പ്രാർത്ഥന എന്ന കൂടാരത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരേ മനസ്സിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച ഞങ്ങളുടെ ഹൃദയാർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങളുടെ ശരീരവും മനസ്സും അങ്ങയിലാരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. അവിടുത്തെ ഭക്തിയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ജീവിതത്തിന്റെ ഏത് ദുരവസ്ഥകളിലും അതിന്റെ ആഴമറിയാതെ വണ്ണം താങ്ങാൻ കൽപ്പുള്ളൊരു കരങ്ങളിൽ ഞങ്ങൾക്ക് എപ്പോഴുമുണ്ട് എന്നുള്ളൊരു ചിന്ത, ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ധൈര്യം. ആ ധൈര്യം രോഗത്തെയും പട്ടിണിയെയും പ്രതിബന്ധങ്ങളെയും അനുനിമിഷമുണ്ടാകുന്ന അപമാനങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ, ഞങ്ങളുടെ നിമിഷങ്ങളെയൊക്കെ സന്തുഷ്ടമാക്കി തീർക്കാൻ അത് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ പേരുകൾ ഓർത്തു, അനേക ആളുകളുടെ പേരുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. പലപ്പോഴും രോഗവും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ തളർന്നു പോകാറുണ്ട്, അസ്വസ്ഥരാകാറുണ്ട്. ദൈവമേ, ആ വിഷമത്തിന്റെ മധ്യത്തിലൊക്കെ അങ്ങയുടെ മുഖം കണ്ടുകൊണ്ട് അവയെ അതിജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. വിളിക്കുമ്പോൾ ഉത്തരമറളുന്ന ഒരു പിതാവ് കൂടെയുണ്ടെന്നുള്ള ബോധ്യം, ഏത് പ്രയാസങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഒരു പ്രേരക ശക്തിയായി ഞങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ. ഒരുപാട് കുറവുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുമ്പോഴും ഞങ്ങൾ കുറെയൊക്കെ തെളിമ വളർന്നവരായി വളരുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ വാഴ്ത്തണമേ. വഴിതെറ്റിപ്പോയ ഒരുപാട് ചെറുപ്പക്കാർ ഞങ്ങളുടെ കണ്ണിന് മുമ്പിലുണ്ട്. മദ്യവും മയക്കുമരുന്നും പലതരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളും ഒക്കെ അവരുടെ നന്മയെ, അവരുടെ പ്രകാശത്തെ വെട്ടത്തേക്ക് എടുത്തുമ്പോൾ, ദൈവം, ഞങ്ങളുടെ കണ്ണുനീര്, ഞങ്ങളുടെ പ്രാർത്ഥന, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ അപേക്ഷ, അവർക്കൊരു പുതിയ ജീവിതത്തിന്റെ നന്മയുടെ സാധ്യതയിലേക്ക് വളരുവാൻ സഹായിക്കണം. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് വിവാഹം പ്രായം കഴിഞ്ഞിട്ടും പങ്കാളികൾ ലഭിക്കാതെ മക്കളെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഓർക്കുന്നു. പരിശുദ്ധ സഭയും ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും, ഭദ്രാസ നയിക്കുന്ന തിരുമേനിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും, അവിടെ സേവനം ചെയ്യുന്നവരെയും ഓർക്കുന്നു. ഈ ദേശത്തെ, മാതൃദേശത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കളെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. ഞങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. സ്വർഗീയ വെളിച്ചമുള്ളവരാ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഇവിടെ പുനരുത്ഥാന പെരുന്നാളിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഓർമ്മ ഞങ്ങൾ അനുഷ്ഠാനങ്ങളിൽ അനുസ്മരിച്ചു, അതോടെ പങ്കാളികളായി. തുടർന്നും ഞങ്ങളെ ഒരുക്കുന്ന സ്വർഗാരോഹണത്തിലേക്കും അതിനുശേഷമുള്ള പെന്തിക്കോസി പെരുന്നാളിലേക്കും ആത്മാവിനെ കൂടുതൽ സജീവമാക്കുവാൻ തക്കവണ്ണം ഒരുങ്ങി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർഷമില ആശ്വാസം നൽകണമേ. നടക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധ ആത്മാവിനും എന്ന് വന്നാണ് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാപുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകം നാം ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളുടെ ആവശ്യങ്ങളോടുകൂടിയും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച കുടുംബങ്ങളോടും വ്യക്തികളോടും നേതൃത്വം കൊടുക്കുന്നവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നേരിക്കൊണ്ടായിരിക്കുവാനാകട്ടെ.
ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, ആബിസി വരസച്ചൻ, ആയിസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച ജൂളി ആന്റി, ഇതിന്റെ ചുമതലയുള്ള ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ഒരിക്കൽ കൂടി
ഈ സ്വന്തം ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.